പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ബൈബിളും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം, തമ്മിൽ നിലനിൽക്കുന്നു എന്ന് മനുഷ്യൻ കരുതുന്ന വൈരുദ്ധ്യം, ഇതാണ് ഇന്ന് നമ്മൾ ചർച്ചാവിഷയമാക്കുന്നത്. ബൈബിളും ശാസ്ത്രവും തമ്മിൽ എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു? വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണിത്. ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിന്നിട്ടുണ്ട്. ദൂരവ്യാപകമായ വിപത്തുകളും ഭവിഷ്യത്തുകളും ഈ ബന്ധത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ വഴി സംഭവിച്ചിട്ടുമുണ്ട്. നമ്മൾ ബൈബിൾ തുറന്ന് വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ പ്രശ്നം നമ്മൾ നേരിടേണ്ടി വരും. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം സൃഷ്ടിയുടെ വിവരണമാണ് അവതരിപ്പിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ വിവരണം നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നുവരും. 6 ദിവസം കൊണ്ട് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് 1-ാം അധ്യായം പറഞ്ഞു വയ്ക്കുന്നത്. ആ വിവരണത്തിൽ തന്നെ ഒരുപാട് പൊരുത്തക്കേടുകളും സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന് കണ്ടെത്താൻ സാധിച്ചെന്ന് വരും. ഉദാഹരണത്തിന്, ആദ്യത്തെ സൃഷ്ടി പ്രകാശമാണ്. പ്രകാശമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു, പ്രകാശമുണ്ടായി. അങ്ങനെ 1-ാം ദിവസം. പക്ഷേ നമുക്കെല്ലാവർക്കും ഇന്ന് അറിയാവുന്നതുപോലെ ഈ ഭൂമിയിൽ പ്രകാശം ചൊരിയുന്നത് സൂര്യനും ആ സൂര്യന്റെ പ്രകാശം റിഫ്ലക്ട് ചെയ്യുന്ന പ്രതിഫലിപ്പിക്കുന്ന ചന്ദ്രനുമാണ്. പക്ഷേ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ സൃഷ്ടിക്കപ്പെടുന്നത് 4-ാം ദിവസമാണ്. ഇപ്പോഴും സൂര്യനില്ലാതെ ഭൂമിയിൽ ഇങ്ങനെ പ്രകാശമുണ്ടായി തന്നെയുമല്ല, സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന ഭൂമിയിൽ പകലുണ്ടാവും, അതിനെതിരായി നിൽക്കുന്ന ഭൂമിയുടെ ഭാഗത്ത് രാത്രിയുണ്ടാവും. ഇന്ന് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാവുന്നതാണ്. പക്ഷേ സൂര്യൻ ഉണ്ടാവുന്നതിന് മുമ്പേ രാത്രിയുണ്ടായി പകലുണ്ടായി എന്ന് വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുന്നു. ഇപ്പോഴും സൂര്യനും ഭൂമിയും തമ്മിലുള്ള ബന്ധം, സൂര്യനും പകലും തമ്മിലുള്ള ബന്ധം, ഇതെങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും? തുടർന്ന് വായിക്കുമ്പോൾ ഈ 6 ദിവസത്തെ സൃഷ്ടികർമ്മത്തിന്റെ കഥകളെല്ലാം പറഞ്ഞ് ബൈബിൾ മൊത്തം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ബൈബിളിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഈ പ്രപഞ്ചത്തിന് ഏകദേശം 6,000 വർഷം പഴക്കമേ ഉള്ളൂ. പ്രപഞ്ച സൃഷ്ടി മുതൽ അബ്രാഹം വരെ ഏകദേശം 2,000 വർഷം, അബ്രാഹം മുതൽ യേശു ക്രിസ്തു വരെ ഏകദേശം 2,000 വർഷം, യേശുവിന് ശേഷം 2,000 വർഷം. അങ്ങനെ 6,000 വർഷം പഴക്കമേ ഈ പ്രപഞ്ചത്തിനുള്ളൂ എന്ന് ബൈബിളിലെ പല ഭാഗങ്ങൾ ഒരുമിച്ച് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് തോന്നും. അതേസമയം ശാസ്ത്രകാരന്മാര് തെളിവ് സഹിതം മറ്റ് ചില സത്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഭൂമിക്ക് 6,000വുമല്ല, 6 കോടിയുമല്ല, 2,000 കോടി വർഷം പഴക്കമെന്ന് പറയുന്നവരുണ്ട്. 20 ബില്യൺ ഇയേഴ്സ്, അത് കൂടുതലുണ്ടെന്ന് പറയുന്നവരുണ്ട്. കൃത്യമായിട്ട് ശാസ്ത്രകാരന്മാർക്ക് അറിയാൻ സാധിക്കില്ല എങ്കിലും അറിയില്ലെങ്കിലും ഈ 6,000 വർഷത്തേക്കാൾ വളരെയേറെ പഴക്കം ഭൂമിക്കുണ്ട് എന്ന് വ്യക്തമായി തെളിവുകൾ നിരത്തുന്നുണ്ട്. 10,000മോ അതിലേറെയോ വർഷം പഴക്കമുള്ള പുരാവസ്തുക്കൾ, സംസ്കാരത്തിന്റേതായ അടയാളങ്ങൾ പുരാവസ്തു ഗവേഷകന്മാർ കണ്ടെത്തിയിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ശാസ്ത്രവും ബൈബിളും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും? ഇപ്പോ സൃഷ്ടിയുടെ പഴക്കത്തെക്കുറിച്ച്, ദിവസങ്ങളെക്കുറിച്ചുള്ള സൂചന. ഇനി അടുത്ത പ്രശ്നം ഉണ്ടാകുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഘടനയെക്കുറിച്ചാണ്. ജലമധ്യത്തിൽ വിധാനമുണ്ടാകട്ടെ എന്ന് ദൈവം അരുളിച്ചു. 2-ാമത്തെ സൃഷ്ടി അതാണ്. വിധാനമുണ്ടായി, വിധാനത്തിന് മുകളിൽ, ആകാശത്തിന് മുകളിലുള്ള ജലം, വിധാനത്തെ ആകാശം എന്ന് വിളിച്ചു. അപ്പോഴ് ഈ ഭൂമിക്ക് മുകളിൽ കുട പോലെ വിരിച്ചു നിർത്തിയിരിക്കുന്ന എന്തോ ഒന്നാണ് ആകാശം. ആ ആകാശത്തിന് മുകളിൽ ജലമുണ്ട്, ആകാശത്തിന് താഴെയും ജലമുണ്ട്. അപ്പൊ ഭൂമിക്ക് മുകളിൽ കുട വിരിച്ചു നിർത്തിയിരിക്കുന്നു. ഇനി ഈ കുട ആകുന്ന ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യനും ചന്ദ്രനും, സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസമിക്കുന്നു, വീണ്ടും ഭൂമിക്കടിയിലൂടെ അവൻ കടന്നു വന്നിട്ട് രാവിലെ വീണ്ടും കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസമിക്കുന്നു. ഇങ്ങനെ ഭൂമിക്ക് ചുറ്റും നിരന്തരമായി കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഒരു ദർശനമാണ് ബൈബിള് അവതരിപ്പിക്കുന്നത്. ഇത് ശാസ്ത്രീയമായ കാഴ്ചപ്പാടിന് നിരക്കുന്നതല്ല. ഭൂമി നിശ്ചലമായി നിൽക്കുന്നു, ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാട് ഇന്ന് ഒരു കൊച്ചുകുഞ്ഞു പോലും സ്വീകരിക്കുകയില്ല. ഭൂമി നിശ്ചലമായി നിൽക്കുകയല്ല, സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുകയല്ല, നേരെ മറിച്ചാണ് സംഭവിക്കുന്നത് എന്ന് ഇന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് സ്വീകരിക്കാനായിട്ട് പല ബൈബിൾ പണ്ഡിതന്മാർക്കും സഭാ അധികാരികൾക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പരിതാപകരമായ സംഭവങ്ങളും ചരിത്രത്തിലുണ്ടായിട്ടുമുണ്ട്. ഉദാഹരണം ഗലീലയോ സംഭവമാണ്. കോപ്പർനിക്കസിന്റെ ചുവട് പിടിച്ച് ഈ ഭൂമി നിശ്ചലമായി നിൽക്കുകയല്ല, ഭൂമി സൂര്യന് ചുറ്റും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്റെ ടെലസ്കോപ്പ് ഉപയോഗിച്ച് തെളിയിക്കാനായിട്ട് ശ്രമിച്ചു ഗലീലിയോ എന്ന വാന നിരീക്ഷക ശാസ്ത്രജ്ഞൻ. പക്ഷേ ആ തിയറി ബൈബിളിന് നിരക്കുന്നതല്ല എന്ന് കരുതിയ ബൈബിൾ വ്യാഖ്യാതാക്കൾ, അന്നത്തെ സഭാ മേലധികാരികൾ ഗലീലിയോയുടെ നിഗമനത്തെ ഒരു വിശ്വാസ വൈപരീത്യമായി പാഷണ്ഡതയായി ചിത്രീകരിച്ച് അദ്ദേഹത്തെ വിചാരണ ചെയ്തു, അദ്ദേഹത്തെ തടവിലടച്ചു. അടുത്ത കാലത്ത് ഇത് തെറ്റായിപ്പോയി എന്ന് അംഗീകരിച്ചുകൊണ്ട് മാർപ്പാപ്പ തന്നെ ഈ സംഭവത്തിന് പേരിൽ ക്ഷമായാചന നടത്തുകയുമുണ്ടായി. അപ്പോഴ് എന്താണ് അന്നത്തെ ബൈബിൾ പണ്ഡിതന്മാർക്കും സഭാധികാരികൾക്കും തെറ്റുപറ്റാൻ കാരണം? അന്ന് ശാസ്ത്രവും ബൈബിളും തമ്മിലുണ്ടായി എന്ന് വിചാരിച്ച വൈരുദ്ധ്യം ഇന്നും നിലനിൽക്കുന്നതായി പലരും കരുതുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ബൈബിളും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ടതുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒന്നാമത്തെ അധ്യായം അവതരിപ്പിക്കുന്നതിന് ശേഷം രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴേക്കും തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രം നമ്മൾ കാണും. പ്രപഞ്ച സൃഷ്ടിയുടെ മറ്റൊരു വിവരണമാണ് രണ്ടാമത്തെ അധ്യായത്തിലുള്ളത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ മനോഹരമായ ചിത്രീകരണത്തിന് ശേഷം ഒരു നാടോടി കഥയുടെ രീതിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലു മുളച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുക. അവിടെ ദൈവം മനുഷ്യനെ പൂഴിയിൽ നിന്ന് മെനഞ്ഞെടുക്കുന്നതായിട്ട് പറയും. അപ്പോൾ ദൈവം പൂഴിയിൽ നിന്ന് മെനഞ്ഞെടുക്കുന്നു, ദൈവം മനുഷ്യന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുന്നു, മനുഷ്യന്റെ വാരിയല് ഒന്നെടുത്ത് ആ വാരിയല് കൊണ്ട് സ്ത്രീയെ സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇന്നത്തെ ശാസ്ത്രീയ മനസ്സുള്ള മനുഷ്യന് സ്വീകരിക്കാനായിട്ട് ഏറെ ബുദ്ധിമുട്ടുണ്ടാകും. ഓ, ഇങ്ങനെ ബൈബിളിന്റെ കാഴ്ചപ്പാടും ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടും തമ്മിൽ പൊരുത്തപ്പെടുകയില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബന്ധം വ്യക്തമാക്കുക ആവശ്യമാണ്. പ്രപഞ്ച ഘടനയെക്കുറിച്ച് എന്നതുപോലെ തന്നെ സൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണത്തിലും ബൈബിളും ശാസ്ത്രവും തമ്മിൽ പൊരുത്തക്കേട് കാണുന്നതായിട്ട് തോന്നും. ആറ് ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഓരോ ജീവജാലങ്ങളെയും ദൈവം നേരിട്ട് സൃഷ്ടിക്കുന്നതായിട്ടാണ് പറയുക. അതേസമയം കഴിഞ്ഞ നൂറ്റാണ്ടിൽ രംഗപ്രവേശം ചെയ്ത ചാൾസ് ഡാർവിൻ മുതൽ ഇങ്ങോട്ട് നിലനിൽക്കുന്ന പരിണാമ സിദ്ധാന്തം ഈ ബൈബിളിന്റെ പ്രഖ്യാപനത്തെ ചോദ്യം ചെയ്യുന്നതായിട്ട് ഇന്ന് കരുതപ്പെടുന്നുണ്ട്. ദൈവം എല്ലാം ഒരുമിച്ച് സൃഷ്ടിക്കുകയായിരുന്നു, അതോ പടിപടിയായിട്ട് ഒന്ന് മറ്റൊന്നിലേക്ക് പരിണമിച്ച് കൂടുതൽ സങ്കീർണമായ സൃഷ്ടികൾ ഉണ്ടാവുകയാണോ ചെയ്തത് എന്ന് ഇന്ന് ചർച്ചാവിഷയമാണ്. ഇപ്പോൾ ബൈബിളും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം, ബൈബിളിലെ സൃഷ്ടിയും പരിണാമ സിദ്ധാന്തവും തമ്മിലുള്ള ബന്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തു മറുപടിയാണ് കൊടുക്കുക ബൈബിൾ ദൈവത്തിന്റെ വചനമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ? ഇവിടെ വീണ്ടും ചില അടിസ്ഥാന പ്രമേയങ്ങൾ നമ്മൾ മനസ്സിൽ വയ്ക്കണം. ഒന്ന്, ദൈവമാണ് മനുഷ്യന് ബുദ്ധി നൽകിയിരിക്കുന്നത്. ബൈബിള് നമുക്ക് നൽകുന്നത് വെളിപ്പെടുത്തപ്പെട്ട സത്യമാണ്, ദൈവിക വചനമാണ്. ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം വഴി മനുഷ്യ വ്യക്തികളെ കുറിച്ചു വെച്ചതാണ് ബൈബിൾ, ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിച്ച സത്യങ്ങൾ. ആ ബൈബിള് ദൈവം നൽകിയതാണ്, ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അതോടൊപ്പം ശാസ്ത്രത്തിന് ഉപോദ്ബലകമായി നിൽക്കുന്ന, അടിസ്ഥാനമായി നിൽക്കുന്ന മനുഷ്യ ബുദ്ധിയും യുക്തിയും അന്വേഷിക്കാനും കണ്ടെത്താനുമുള്ള കഴിവും അതും ദൈവം നൽകിയതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കാണും, ഈ പ്രപഞ്ചത്തിന്റെ മേലും മനുഷ്യന് ആധിപത്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. അപ്പോൾ ശാസ്ത്രീയമായി അന്വേഷിക്കാൻ, സത്യം കണ്ടെത്താൻ ദൈവം തന്നെ നൽകിയിരിക്കുന്നതാണ് കഴിവ്. അപ്പോൾ ഒരേ ദൈവം തന്നെ പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയില്ല. സത്യമെന്ന് തെളിവ് സഹിതം അനിഷേധ്യമായ രീതിയിൽ ശാസ്ത്രം നിരത്തിവെക്കുന്ന യാഥാർത്ഥ്യങ്ങളെ ബൈബിളിന്റെ വെളിച്ചത്തിൽ വിശകലനം ചെയ്തിട്ട് അസത്യമാണെന്ന് തെളിയിക്കാനോ നിഷേധിക്കാനോ, അല്ലെങ്കിൽ ബൈബിൾ സത്യമായി അവതരിപ്പിക്കുന്ന കാര്യങ്ങളെ ശാസ്ത്രീയ തെളിവുകളുടെ വെളിച്ചത്തിൽ അസത്യമായി ചിത്രീകരിക്കാനോ സാധിക്കുകയില്ല. ഇങ്ങനെ സംഭവിക്കുന്നെങ്കിൽ അവിടെ മനസ്സിലാക്കണം, ഒന്നുകിൽ ശാസ്ത്രത്തിന് അല്ലെങ്കിൽ ബൈബിൾ മനസ്സിലാക്കുന്നതിൽ മനുഷ്യന് തെറ്റുപറ്റിയിരിക്കുന്നു. രണ്ടിന്റെയും മേഖലകൾ രണ്ടാണ്. രണ്ടിന്റെയും മെത്തഡും ഉപയോഗിക്കുന്ന മാധ്യമങ്ങളും വ്യത്യസ്തങ്ങളാണ്. ബൈബിൾ നമുക്ക് നൽകിയിരിക്കുന്നത് എപ്രകാരം ദൈവിക ജീവനിൽ പങ്കുചേരാം എന്ന സത്യമാണ്. രക്ഷയാണ് ബൈബിളിന്റെ ലക്ഷ്യം. ദൈവം ആരാണ്, ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, ആ ദൈവത്തിന്റെ ഹിതം നമ്മെ സംബന്ധിച്ച ഹിതം എന്താണ്, ദൈവഹിതം അനുസരിച്ച് എപ്രകാരം ദൈവിക ജീവനിൽ നമുക്ക് ചെന്നെത്താൻ സാധിക്കും. അപ്പോൾ നിത്യജീവനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ബൈബിൾ വെളിപ്പെടുത്തുക. ഇത് പലപ്പോഴും നിരീക്ഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയമാവുകയില്ല. ഇതിലേക്ക് നമ്മളെ നയിക്കുന്നത് വിശ്വാസമാണ്. ദൈവിക വെളിപാടിന് മനുഷ്യൻ കൊടുക്കുന്ന മറുപടി വിശ്വാസമാണ്. അപ്പോൾ ബൈബിൾ നിൽക്കുന്നത് വെളിപാടിന്റെയും വിശ്വാസത്തിന്റെയും മേഖലയിൽ. ബൈബിൾ ലക്ഷ്യം വയ്ക്കുന്നത് നിത്യമായ രക്ഷ. അതേസമയം ശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള മേഖലകൾ വ്യത്യസ്തമാണ്. ശാസ്ത്രം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല നിൽക്കുന്നത്, വസ്തുതകളെ വസ്തുനിഷ്ഠമായി അന്വേഷിച്ച് നിരീക്ഷിച്ച് പരീക്ഷിച്ച് കണ്ടെത്തുക, ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റ്, നിരീക്ഷണമാണ്. പ്രപഞ്ച വസ്തുക്കളെ പ്രതിഭാസങ്ങളെ നിരീക്ഷിച്ച് അവ ആവർത്തിക്കപ്പെടുന്നതനുസരിച്ച് അവയെ വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനുമായി ശാസ്ത്രകാരൻ സിദ്ധാന്തങ്ങൾ കരുപിടിപ്പിക്കുന്നു. ആ സിദ്ധാന്തങ്ങൾ വീണ്ടും പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമാക്കിയതിന് ശേഷം അനിഷേധ്യമായ സത്യങ്ങളായി തെളിയിക്കുന്നു, അഥവാ അവയെ കൂടുതൽ വിശദീകരിക്കുന്നു, അല്ലെങ്കിൽ തെറ്റാണെന്ന് കരുതി പുറന്തള്ളുന്നു. അപ്പോൾ ശാസ്ത്രകാരന്റെ മേഖല ബുദ്ധിയുടെയും യുക്തിയുടെയും മേഖലയാണ്, പരീക്ഷണത്തിന്റെയും നിരീക്ഷണത്തിന്റെയും മേഖലയാണ്. ഇതും ദൈവം തന്നെ നൽകിയ കഴിവുകൾ അനുസരിച്ചാണ്. ശാസ്ത്രകാരൻ ലക്ഷ്യമിക്കുന്ന നിത്യജീവനല്ല, ശാസ്ത്രകാരന്റെ അടിസ്ഥാനം നിൽക്കുന്ന വിശ്വാസമല്ല, തെളിയിക്കാവുന്ന സങ്കല്പങ്ങളാണ്. അപ്പോൾ രണ്ടും രണ്ട് മേഖലകളിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ആദ്യമേ ഓർക്കുക. ശാസ്ത്രത്തിന്റെ മേഖലയല്ല ബൈബിളിന്റെ അഥവാ വിശ്വാസത്തിന്റെ മേഖല. പക്ഷേ ഈ രണ്ട് മേഖലകളും തമ്മിൽ ഒരു സംഘർഷം അല്ലെങ്കിൽ പൊരുത്തക്കേട് ഉണ്ടാകേണ്ടതില്ല. രണ്ടും രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് കൊണ്ട് രണ്ടു തരത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഈ രണ്ടും പരസ്പര പൂരകങ്ങളായി നിൽക്കാം എന്ന കാര്യവും മറക്കാതിരിക്കുക. ശാസ്ത്രകാരൻ വഴിതെറ്റിപ്പോകാതിരിക്കാൻ, ശാസ്ത്രീയ സങ്കല്പങ്ങളും സിദ്ധാന്തങ്ങളും കണ്ടുപിടുത്തങ്ങളും മനുഷ്യജീവന് മനുഷ്യന്റെ നിത്യജീവന് ഹാനികരമാവാതിരിക്കാൻ ബൈബിൾ സഹായിക്കും. ബൈബിൾ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ പ്രത്യേകിച്ചും വിശ്വാസത്തെയും ധാർമ്മികതയെയും സംബന്ധിക്കുന്ന, നിത്യജീവനെ സംബന്ധിക്കുന്ന, മനുഷ്യർ പരസ്പരമുള്ള ബന്ധത്തെ സംബന്ധിക്കുന്ന, സാഹോദര്യത്തെ സംബന്ധിക്കുന്ന ബൈബിളിന്റെ മാർഗനിർദ്ദേശങ്ങൾ ശാസ്ത്രം അംഗീകരിച്ചേ മതിയാവും. മനുഷ്യൻ എപ്രകാരം ജീവിക്കണം എന്ന് ശാസ്ത്രം പഠിപ്പിക്കുകയില്ല. ജീവിതത്തെ എപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഉപാധികൾ ശാസ്ത്രം കാണിച്ചു തരും. പക്ഷേ എപ്രകാരമാണ് ജീവിക്കേണ്ടത്, ധാർമ്മിക നിയമങ്ങൾ, ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച ദൈവത്തിന്റെ പദ്ധതി, അത് ബൈബിളാണ് നമുക്ക് പറഞ്ഞു തരിക. അപ്പോഴ് ഗലീലിയോ തമാശായി പറയുകയുണ്ടായി, ദ ബൈബിൾ ഡസൻറ്റ് സേ ഹൗ ദ ഹെവൻസ് ഗോ, ബട്ട് ദ ബൈബിൾ സേസ് ഹൗ ടു ഗോ ടു ഹെവൻ. ആകാശഗോളങ്ങൾ എപ്രകാരം ചലിക്കുന്നു അല്ലെങ്കിൽ പ്രപഞ്ചം എപ്രകാരം നീങ്ങുന്നു എന്ന് പഠിപ്പിക്കുകയല്ല ബൈബിളിന്റെ ലക്ഷ്യം, മറിച്ച് എപ്രകാരം ഒരാൾക്ക് സ്വർഗത്തിൽ പോകാം എന്ന് പഠിപ്പിക്കുകയാണ്. സ്വർഗം എങ്ങനെ പോകുന്നുവെന്നല്ല, സ്വർഗത്തിലേക്ക് എങ്ങനെ പോകാമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. വളരെ ചുരുക്കം വാക്കുകളിൽ വളരെ പ്രസക്തമായൊരു കാര്യം ഗലീലിയോ അവതരിപ്പിച്ചതാണ്. ഇന്നും ഇത് പ്രസക്തമാണ്. നിത്യജീവൻ കൈവരിക്കാൻ ഞാൻ എന്തു ചെയ്യണം, ഇതാണ് ബൈബിൾ നമുക്ക് പറഞ്ഞു തരിക. അതേസമയം ശാസ്ത്രം നമ്മളെ ഈ അനുദിന ജീവിതത്തിൽ സഹായിക്കും, ജീവിതം ജീവിതവ്യമാക്കും, പ്രപഞ്ച രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനാണ് നമുക്ക് സഹായമായി തീരുന്നു ശാസ്ത്രം. അപ്പം ബൈബിൾ ശാസ്ത്രത്തിന് മാർഗനിർദ്ദേശം നൽകുന്നത് പോലെ ശാസ്ത്രം ബൈബിളിനെയും ബൈബിൾ വ്യാഖ്യാനത്തെയും സഹായിക്കും. ഉദാഹരണത്തിന് പുരാവസ്തു ഗവേഷണം എന്ന ശാസ്ത്രശാഖ ഇന്ന് ബൈബിൾ ഗ്രഹിക്കുന്നതിന് വളരെയേറെ സഹായമായിട്ടുണ്ട്. 3000 അതിലേറെയോ വർഷങ്ങൾക്ക് മുമ്പ് മധ്യമൗര്യസ്ഥ ദേശത്ത് മെസോപ്പൊട്ടേമിയയില്, കാനാനില്, ഈജിപ്തില് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ആചാരമര്യാദകൾ എന്തായിരുന്നു, അവരുടെ വിശ്വാസ സംഹിതകൾ എന്തായിരുന്നു, അവരുടെ ആരാധന രീതികൾ എന്തായിരുന്നു, ഇതൊക്കെ ശാസ്ത്രം പുരാവസ്തു ഗവേഷണം ഇന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അന്നത്തെ മനുഷ്യന്റെ വിശ്വാസ സംഹിതകളും ആചാരമര്യാദകളും ഇന്ന് ബൈബിളിൽ കാണുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കാൻ നമുക്ക് സഹായകമാവും. രേഖകൾ, അവരുടെ സാഹിത്യങ്ങൾ, ഇതിഹാസങ്ങൾ, മിത്തോളജി, ഇതെല്ലാം ശാസ്ത്രമാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരിക. അതുപോലെ ബൈബിൾ തന്നെ ഒരു സാഹിത്യകൃതിയായതുകൊണ്ട് ആ സാഹിത്യത്തെ മനസ്സിലാക്കാനുള്ള അനേകം ഉപാധികൾ, മാർഗങ്ങൾ ശാസ്ത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. അതുകൊണ്ട് ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ എല്ലാം തെറ്റാണ്, വൈശാചികമാണെന്ന് കരുതുന്ന ആ ചിന്താഗതി നമുക്കൊരിക്കലും സ്വീകാര്യമല്ല. യുക്തിയും ബുദ്ധിയും ദൈവത്തിന്റെ ദാനമാണ്. ബൈബിൾ വായിക്കുമ്പോഴും ഇത് രണ്ടും അടിയറ വയ്ക്കേണ്ട കാര്യമില്ല. ബുദ്ധിയെ പണയം വെച്ച്, യുക്തിയെ ഉപേക്ഷിച്ചുകൊണ്ട് തോന്നലുകളെ മാത്രം ആസ്പദമാക്കി ബൈബിൾ വായിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ ഒരു കാഴ്ചപ്പാടാണ് പലപ്പോഴും ശാസ്ത്രത്തിന് വിരുദ്ധമായി നിൽക്കാനായിട്ട് ബൈബിൾ വായന കാരണമായി തീരുക. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പലരും ഇപ്രകാരം ബൈബിൾ വായിക്കുന്നുണ്ട്. ബൈബിൾ വായിച്ച് തങ്ങൾക്ക് കിട്ടുന്ന പ്രചോദനമനുസരിച്ച് ജീവിക്കുന്നു. അത് വളരെ നല്ലതാണ്. ബൈബിൾ വായിക്കുന്ന വ്യക്തിയോട് ദൈവം സംസാരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം നമുക്ക് വഴിയിൽ പ്രകാശമാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഒറ്റ വായനയ്ക്ക് മനസ്സിലാകും, ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് പ്രചോദനം വഴി മനസ്സിലാക്കി തരും എന്ന് വിശ്വസിക്കുന്നത് മൗഢ്യമാണ്. 3000+ വർഷം പഴക്കമുള്ള ഈ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാൻ പഠനവും ആവശ്യമായി വരും. അതിന് ശാസ്ത്രത്തിന്റെ സഹായം നമുക്ക് കൂട്ടിന് വരികയും ചെയ്യും. ഇപ്പോഴേ ശാസ്ത്രകാരന്മാരും ബൈബിൾ പഠിതാക്കളും അല്ലെങ്കിൽ ബൈബിൾ പണ്ഡിതന്മാരും തമ്മിൽ ഒരു സംഘട്ടനത്തിനല്ല, പരസ്പര സഹകരണത്തിനാണ് മുതിരേണ്ടത്. ഇനി ജോഷുവയുടെ പ്രശ്നത്തിലേക്ക് നമുക്ക് വരാം. ജോഷുവയുടെ പുസ്തകം നിശ്ചല സൂര്യനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് അന്നത്തെ പ്രപഞ്ച സങ്കല്പവുമായി ബന്ധപ്പെടുത്തിയാണ് വ്യാഖ്യാനിച്ചിരുന്നത്. ഗലീലയെ ശിക്ഷിക്കാനും തടവിലാക്കാനും ഉണ്ടായ കാരണം ജോഷുവയുടെ പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന ഒരു വ്യാഖ്യാനമാണ്. ജോഷുവയുടെ പുസ്തകം 10-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമോര്യരെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷുവ അവിടുത്തോട് പ്രാർത്ഥിച്ചു. അനന്തരം അവർ കേൾക്കെ പറഞ്ഞു, സൂര്യ നീ ഗിബയോനിൽ നിശ്ചലമായി നിൽക്കുക, ചന്ദ്ര നീ അയ്യാലോൺ താഴ്വരയിലും നിൽക്കുക. അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലമായി നിന്നു, ചന്ദ്രൻ അനങ്ങിയതുമില്ല. യാഷാറിന്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ ആകാശമധ്യേ ഒരു ദിവസം മുഴുവനും സൂര്യൻ അസ്തമിക്കാതെ നിന്നു. കർത്താവ് ഒരു മനുഷ്യന്റെ വാക്കുകേട്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസവും അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. ഇതാണ് പ്രസക്തമായ ബൈബിൾ ഭാഗം. അപ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ എടുത്താൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ജോഷുവയുടെ പ്രാർത്ഥന കേട്ട് ദൈവം സൂര്യനെ നിശ്ചലമാക്കി. അപ്പോൾ സൂര്യൻ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് വെക്കുക. അത് നിലവിൽ നിന്ന സങ്കല്പവുമാണ്. ഗ്രീക്ക് തത്വശാസ്ത്രകാരന്മാരുടെ കാലം മുതലേ നിലവിൽ നിന്നതാണ് ഭൂമി കേന്ദ്രീകൃതമായ ഒരു കാഴ്ചപ്പാട്. ഭൂമി നിശ്ചലമായി നിൽക്കുന്നു. നിശ്ചലമായി നിൽക്കുന്ന ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങുന്നു, ചന്ദ്രൻ കറങ്ങുന്നു, നക്ഷത്രങ്ങൾ കറങ്ങുന്നു. അപ്പോൾ എല്ലാറ്റിന്റെയും കേന്ദ്രമായി നിൽക്കുന്നത് ഭൂമിയാണ്. ആ കാഴ്ചപ്പാടിനെ ജിയോ സെൻട്രിക് കോസ്മോളജി, ഭൂമി കേന്ദ്രീകൃത കാഴ്ചപ്പാട് എന്ന് പറയും. നിശ്ചലമായി നിൽക്കുന്ന ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങൾ, ഈ ഒരു കാഴ്ചപ്പാട് ടോളമൈക് വിഷൻ എന്ന് പറയും. ഗ്രീക്ക് വാനനിരീക്ഷകനായ വനശാസ്ത്രജ്ഞനായ ടോളമിയുടെയും തുടർന്ന് അരിസ്റ്റോട്ടലിന്റെയും ഒക്കെ കാഴ്ചപ്പാടാണ്. അരിസ്റ്റോട്ടലിയൻ തത്വചിന്ത കത്തോലിക്കാ സഭയുടെ അടിസ്ഥാനശിലയായി സ്വീകരിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ ഭൗതിക കാഴ്ചപ്പാടും സ്വീകരിക്കുകയുണ്ടായി. ബൈബിളും ഈ കാഴ്ചപ്പാട് അംഗീകരിക്കുന്നു എന്ന് എങ്ങനെയോ കരുതിപ്പോന്നു. ഇപ്പോൾ അരിസ്റ്റോട്ടലിയൻ കാഴ്ചപ്പാട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, അതിന് സഹായകമായിരിക്കുന്ന ജോഷുവയുടെ പുസ്തകം വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യത്തിൽ, ഭൂമി അല്ല സൂര്യനാണ് നിശ്ചലനായി നിൽക്കുന്നതെന്നും ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ഗലീലയോ പറഞ്ഞത് സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇനി എന്താണ് ജോഷുവയുടെ പുസ്തകം ഉദ്ദേശിക്കുക? ഒരു പ്രപഞ്ചഘടനയെക്കുറിച്ച് പഠിപ്പിക്കുകയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ ജോഷുവ ചെയ്യുന്നത്? ജോഷുവയുടെ ആവശ്യം എന്തായിരുന്നു ഓർക്കുക. ജോഷുവയുടെ ആവശ്യം യുദ്ധം ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇന്നത്തേതുപോലെ രാത്രി കാണാൻ സാധിക്കുന്ന സംവിധാനങ്ങളൊന്നും അന്നില്ലായിരുന്നു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ യുദ്ധം തുടരുക സാധ്യമല്ല. അതുകൊണ്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ യുദ്ധം ചെയ്യിക്കണം, ഇതേ ജോഷുവയ്ക്ക് ആവശ്യമുള്ളൂ. നേരെ മറിച്ചു പറഞ്ഞാൽ യുദ്ധം ജയിക്കുന്നവരെ സൂര്യൻ അസ്തമിക്കരുത്. രണ്ടും ഒരേ കാര്യം തന്നെയാണ്. ജോഷുവ പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു, ജോഷുവ യുദ്ധം ജയിച്ചു. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ജോഷുവ യുദ്ധം ജയിച്ചു, പ്രാർത്ഥന കർത്താവ് കേട്ടു. നേരെ മറിച്ചും പറയാം, യുദ്ധം ജയിക്കുന്നതുവരെ സൂര്യൻ അസ്തമിച്ചുമില്ല. ഇനി ഇതൊരു കാവ്യാത്മകമായ ചിത്രീകരണമാണെന്ന് കൂടി മറക്കാതിരിക്കുക. ബൈബിളിലെ സാഹിത്യ രൂപങ്ങളെക്കുറിച്ച് നമ്മൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ കൂടുതൽ ശ്രദ്ധേയമാണ്. അതോടൊപ്പം ഇത് ബൈബിളിന്റെ ഒറിജിനൽ കാഴ്ചപ്പാടല്ല എന്ന് കൂടി ഓർക്കണം. യാഷാറിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ യാഷാറിന്റെ പുസ്തകം ബൈബിളല്ല. ഇപ്പോ പിതാക്കന്മാരുടെ ചെയ്തികളെക്കുറിച്ച് വിവരിച്ചിരുന്ന ഏതോ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ ചെയ്യുക. സൂര്യനും ചന്ദ്രനും നിശ്ചലമായി നിന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന ഇത്രയുള്ളൂ, ജോഷുവ യുദ്ധം ജയിക്കുന്നവരെ സൂര്യൻ അസ്തമിച്ചില്ല. അത് അവർക്ക് അത്ഭുതമായി തോന്നി. ഇനി ഈ പ്രതീകങ്ങൾ നമ്മൾ തുടർന്ന് ഉള്ള ബൈബിൾ ഭാഗങ്ങളിലും കാണും. ഉദാഹരണത്തിന് ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കും: ആകാശത്തിൽ നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തു, സഞ്ചാരപഥങ്ങളിൽ നിന്നുകൊണ്ട് അവർ സിസേറായിക്കെതിരെ പൊരുതി. ദെബോറായുടെ ഒരു കീർത്തനമാണ്. സിസേറായിക്കെതിരെയുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ചതിന് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് പാടുന്ന ഒരു കീർത്തനമാണ്. ഇവിടെ നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തുവെന്നും ആകാശഗോളങ്ങൾ സഞ്ചാരപഥത്തിൽ നിന്നുകൊണ്ട് അമ്പ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അത് പ്രതീകങ്ങളായിട്ട് മനസ്സിലാക്കാൻ കഴിയൂ എന്നതിന് യാതൊരു സംശയവുമില്ല. ഇനി 18-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് ഞാനൊന്ന് ശ്രദ്ധ തിരിക്കട്ടെ. അവിടെ മനോഹരമായ ചില ആവിഷ്കാരങ്ങളുണ്ട്. 18-ാമത്തെ അധ്യായം 7 മുതലുള്ള വാക്യങ്ങളാണ്. കർത്താവിന്റെ കോപത്തിൽ ഭൂമി ഞെട്ടിവിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി, അവിടുത്തെ നാസികയിൽ നിന്ന് ധൂമപടലമുയർന്നു, വായിൽ നിന്ന് സംഹാരാഗ്നി പുറപ്പെട്ടു, കനലുകൾ കത്തിച്ചൊലിച്ചു, ആകാശം ചായച്ച് അവിടുന്ന് ഇറങ്ങി വന്നു, കൂരിരുട്ടിന്മേൽ അവിടുന്ന് പാദമുറപ്പിച്ചു, കെരൂബിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു, കാറ്റിന്റെ ചിറകുകളിൽ അവിടുന്ന് പാഞ്ഞു വന്നു. 15-ാമത്തെ വാക്യം: കർത്താവേ, അങ്ങയുടെ ശാസനയാൽ, അങ്ങയുടെ നാസികയിൽ നിന്ന് പുറപ്പെട്ട നിശ്വാസത്താൽ സമുദ്രത്തിലെ അന്തപ്രവാഹങ്ങൾ കാണപ്പെട്ടു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ അനാവൃതമായി. ഇതൊന്നും അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ട കാര്യമല്ല എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോ ഇങ്ങനെയുള്ള കാവ്യാത്മകമായ ആലങ്കാരിക പ്രയോഗങ്ങളെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ പോയതാണ് ബൈബിളും ശാസ്ത്രവും തമ്മിൽ പൊരുത്തക്കേട് വൈരുദ്ധ്യം ഉണ്ട് എന്ന് പറഞ്ഞു വെക്കാനായിട്ട് കാരണമായി തീർന്നത്. അപ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ പറഞ്ഞിരുന്ന ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. സൂര്യാസ്തമയത്തിന് മുമ്പേ യുദ്ധം ജയിക്കാൻ ദൈവം അത്ഭുതകരമായി യോശുവയെ സഹായിച്ചു. അത് മനസ്സിലാക്കാതെ സൂര്യൻ നിശ്ചലമായി നിന്നു എന്നതിനെ അക്ഷരാർത്ഥത്തിൽ എടുത്തുകൊണ്ട് ഭൂമി ആണ് പ്രപഞ്ചത്തിന് കേന്ദ്രമെന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് തെറ്റുപറ്റി. ആ തെറ്റ് ഇന്ന് ഏറ്റുപറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമുക്കറിയാം, അരിസ്റ്റോട്ടലിന്റെ കാഴ്ചപ്പാടല്ല, അതിനുശേഷം വന്ന സൂര്യനാണ് കേന്ദ്രമെന്നുള്ള കാഴ്ചപ്പാടുമല്ല ഇന്ന് ശാസ്ത്രീയമായി സത്യമായി സ്വീകരിച്ചിരിക്കുന്നത്. സൂര്യനും സൗരയൂഥവും ഒരു ആകാശഗോളങ്ങളിൽ ക്ഷീരപഥത്തിലെ ഒരു ചെറിയ യൂണിറ്റ് മാത്രമേ ആവുന്നുള്ളൂ. അതുപോലെ കോടാനുകോടി സൂര്യന്മാരും ആ സൂര്യന്മാരോട് ചേർന്ന് നിൽക്കുന്ന ഗ്രഹങ്ങളും ഉൾക്കൊള്ളുന്നതാണ് പ്രപഞ്ചം എന്ന് ഇന്ന് ശാസ്ത്രകാരന്മാർ പറയുന്നു. അതും ഇനിയും കൂടുതൽ വ്യക്തത ലഭിക്കേണ്ടവയാണ്. അപ്പോൾ ശാസ്ത്രം ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ പുരോഗമിക്കും, അതുപോലെ തന്നെ ബൈബിളിലൂടെ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാവും. അപ്പോൾ അന്വേഷണം തുടരണം. ഒന്ന് മറ്റൊന്നിന് താങ്ങും തണലും വഴികാട്ടിയുമായി നിൽക്കണം. പരസ്പര വിരുദ്ധമല്ല, പരസ്പര വൈരുദ്ധ്യമല്ല, ശത്രുതയുമല്ല, പരസ്പര സഹകരണമാണ് ആവശ്യം. പൊതുവായ ഈ വിശകലനത്തിൽ നിന്ന് ശാസ്ത്രവും ബൈബിളും തമ്മിലുള്ള ബന്ധം വ്യക്തമാവും. പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചും ഇതുതന്നെ പറയാവുന്നതാണ്. പരിണാമ സിദ്ധാന്തം ഇന്ന് പൊതുവെ തിരസ്കരിക്കപ്പെടുന്ന ഒരു സിദ്ധാന്തമായിട്ടാണ് കരുതുക. അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബൈബിൾ, പ്രത്യേകിച്ചും ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠന വിഷയമാക്കുമ്പോൾ ഈ വിഷയം കൂടുതൽ വിശദമായി ചർച്ച ചെയ്യുന്നതാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് വഴികാട്ടിയായി തന്ന വലിയ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ ബുദ്ധിയുള്ളവരായി യുക്തിസഹമായി ചിന്തിച്ച് അന്വേഷിച്ച് സത്യം കണ്ടുപിടിക്കാൻ കഴിവുള്ളവരായി സൃഷ്ടിച്ചു. വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ ഞങ്ങളെ വ്യത്യസ്തരാക്കുന്നതും അങ്ങയോട് ഞങ്ങളെ അടുപ്പിക്കുന്നതും ഈ വിശേഷ ബുദ്ധിയാണല്ലോ. അങ്ങ് നൽകിയിരിക്കുന്ന ബുദ്ധിയും അങ്ങ് നൽകിയിരിക്കുന്ന ചിന്തിക്കാനുള്ള കഴിവും യുക്തിയുമെല്ലാം പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തുകയും സൂക്ഷ്മതപ്പെടുത്തുകയും ചെയ്യണമേ. വിശ്വാസവും വിചിന്തനങ്ങളും പരസ്പര വിരുദ്ധങ്ങളല്ല എന്നും വിശ്വാസത്തിന് ചിന്തയെ നയിക്കാൻ സാധിക്കുമെന്നും ചിന്തയ്ക്ക് വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്നും അവർ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.